Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തന പഠനം പദങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ നാം ഇനിയും തുടരുകയാണ്.
ഇത് അഞ്ചാമത്തെ ഭാഗമാണല്ലോ.
20 പദങ്ങളുള്ള ഈ ഗീതത്തിലെ 14 പദങ്ങളുടെയും വ്യാഖ്യാനം കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഈ പഠനത്തിൽ ആവർത്തിച്ച് പ്രസ്താവിക്കേണ്ടതും പിന്നെ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതുമായ വസ്തുതയാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകിയിട്ടുള്ള നന്മകൾ, ആത്മീയവും ഭൗതികവുമായ നന്മകൾ പൊതുവായി എന്നാൽ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. അങ്ങനെയുള്ള വരികളിലൂടെയാണ് ഈ ചെറിയ പഠനോദ്യമം പുരോഗമിക്കുന്നത്.
നിരൂപകന്മാർക്കൊപ്പം നമുക്കും ചുരുളഴിഞ്ഞു കിട്ടുന്ന വസ്തുതയാണ്
പഠനവിഷയമാക്കിയിരിക്കുന്ന സങ്കീർത്തനം 147 സാഹിത്യഘടനയിൽ. സ്തുതിപ്പാണ്, ഒരു സമ്പൂർണ്ണ സ്തുതിപ്പാണ്. മനസമാധാനം, ഹൃദയത്തിൻ്റെ സന്തുലിതാവസ്ഥ, പിന്നെ സാമൂഹ്യ സുസ്ഥിതി, സമ്പൽ സമൃദ്ധി, ഇവയെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് സങ്കീർത്തകൻ ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നത് കഴിഞ്ഞ പ്രക്ഷേപണത്തിൻ്റെ അവസാന ഭാഗത്ത് 13-14 പദങ്ങളിൽ നാം ശ്രദ്ധിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. വിപ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനം ജെറൂസലേം ദേവാലയം പുനഃപ്രതിഷ്ഠിച്ച് ദൈവത്തിന് സ്തോത്രം പാടിയതുപോലെയും നന്ദി അർപ്പിച്ചതുപോലെയും ഇന്നും നമ്മുടെ ഹൃദയങ്ങളും നമ്മെ തന്നെയും പുനഃപ്രതിഷ്ഠിച്ച് നവീകരിച്ച് ദൈവത്തെ അനുദിനം പ്രകീർത്തിക്കണം, പാടി സ്തുതിക്കണം എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉൾപ്പൊരുൾ എന്ന് പറയാം. ദൈവം തൻ്റെ ജനത്തെ ഇന്നും പരിപാലിക്കുന്നു, നവീകരിക്കുന്നു. അവിടുന്ന് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും നവീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ അനന്തമായ കാരുണ്യത്താൽ നമ്മെ നയിക്കുന്ന ദൈവത്തെ അനുദിനം ജീവിതത്തിൽ സ്തുതിക്കാമെന്നാണ് ഈ ഗീതം സങ്കീർത്തനം 147 നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പഠനവിഷയമാക്കിയിരിക്കുന്ന ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് രമേഷ് മുരളിയും സംഘവുമാണ്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
കാരുണ്യത്തിൻ്റെ ജൂബിലി വത്സരത്തിന് നാം സമാപനം കുറിച്ചതേയുള്ളൂ. അതിലെ ഒരു പ്രധാന ഘടകമാണ് ലോകമെമ്പാടും സഭ തുറന്നുകൊടുത്ത കാരുണ്യത്തിൻ്റെ വിശുദ്ധ കവാടങ്ങൾ. 2015 December 8 അമലോത്ഭവ നാഥയുടെ തിരുനാളിൽ പാപ്പ ഫ്രാൻസിസ് വത്തിക്കാനിൽ തുറന്ന വിശുദ്ധ കവാടം, 2016 November 20 ക്രിസ്തുരാജിൻ്റെ മഹോത്സവത്തിൽ അടച്ചുകൊണ്ട് ഒരു വർഷം നീണ്ട ജൂബിലി നാളുകൾക്ക് സമാപനമായി. രക്ഷയുടെ വാതിൽ, കാരുണ്യ കവാടം, സ്നേഹത്തിൻ്റെ വാതായനം ദൈവമാണ്. അവിടുന്നിലൂടെ നാം പ്രവേശിക്കണം. ക്രിസ്തുവാകുന്ന രക്ഷയുടെ വാതിലിലൂടെ നാം കടക്കണം. അങ്ങനെ ദൈവീക കാരുണ്യത്തിൻ്റെ സാക്ഷികളായി നാം ജീവിക്കണമെന്ന് ജൂബിലി നാളുകൾ നമ്മെ ഉദ്ബോധിപ്പിച്ചപ്പോൾ ഈ സങ്കീർത്തന പദങ്ങൾ കൂടുതൽ അന്വർത്ഥമാവുകയാണ്. കാരണം ദൈവത്തിൻ്റെ കരുണ ലോകത്തിന് ലഭ്യമാക്കുന്ന രക്ഷയാണ്, രക്ഷയുടെ ദൈവീക ഭാവമാണ് സങ്കീർത്തകൻ പദങ്ങളിൽ പ്രകീർത്തിക്കുന്നത്.
തൻ്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ കർത്താവ് ബലപ്പെടുത്തുന്നു, തൻ്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കുന്നു
എന്ന് 13-ാമത്തെ പദം പ്രസ്താവിക്കുമ്പോൾ 14-ാമത്തെ പദം പറയുന്നത് കർത്താവാണ് സമാധാനദാതാവ്, രക്ഷകൻ എന്ന ആശയമാണ്. കർത്താവ് തൻ്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, സമാധാനം നൽകുന്നു. വിശിഷ്ടമായ ഗോതമ്പുകൊണ്ട് അവിടുന്നു നമ്മെ തൃപ്തരാക്കുന്നു, തൃപ്തരാക്കുന്നു. അങ്ങനെ നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ പഠിച്ച രണ്ട് പദങ്ങളും പറയുന്നത് തൻ്റെ ജനത്തിന്, അതായത് ലോകത്തിന് ദൈവം പിന്തുണയും സംരക്ഷണവും ഇന്നും നൽകുന്നുണ്ടെന്നാണ്. അങ്ങനെ ദൈവത്തിലുള്ള പ്രത്യാശയോടും അവിടുത്തെ അനുഗ്രഹത്തോടും കൂടെ എല്ലാം നന്നായി ചെയ്യാനും നവമായി തുടങ്ങാനും സാധിക്കും എന്ന ഉറപ്പും പ്രത്യാശയും പദങ്ങളിൽ പ്രകടമാക്കിക്കൊണ്ട് സങ്കീർത്തകൻ വീണ്ടും സ്തുതിപ്പിന്റെ ചരണം ആവർത്തിക്കുന്നത് ശ്രവിക്കാം.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനേ എന്നും പുകഴ്ത്തുക.
പിന്നെയും ഈ ഗീതത്തിന്റെ 15-16 പദങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രാപഞ്ചികവും പാരിസ്ഥിതികവുമായ അടയാളങ്ങളിലൂടെ മനുഷ്യരുടെ മധ്യയുള്ള ദൈവീക സാന്നിധ്യം പ്രകടമാക്കപ്പെടുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം ഈ ഭൂമിയിലേക്ക് കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഈ ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്നു. അവിടുന്നാട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ പിന്നെ ഹിമധൂളി പെയ്യിക്കുന്നു, ചാരം പോലെ ഹിമധൂളി വിതറുന്നു. അങ്ങനെ ദൈവം തന്റെ സാന്നിധ്യമായി, നിത്യസാന്നിധ്യമായി കൽപ്പനകളും തിരുവചനവും മനുഷ്യരിലേക്ക്, ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് മഞ്ഞു പോലെയും ഹിമധൂളി പോലെയും ചാരം പോലെയുമാണെന്ന് സങ്കീർത്തകൻ വരികളിൽ വിവരിക്കുമ്പോൾ തൻ്റെ വചനവും കൽപ്പനകളും ജനത്തിന് നൽകുന്നു എന്നാണ് അർത്ഥം. അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളുമാണ് എന്നും നമുക്ക് ജീവിതയാത്രയിൽ വിളക്കും വെളിച്ചവുമാകേണ്ടതെന്നാണ് പദങ്ങൾ സ്ഥാപിക്കുന്നത്. നാം പഠിച്ച 15-16 പദങ്ങളും തുടർന്നുള്ള 17-18-19 പദങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഉന്നതത്തിൽ നിന്ന് മാലിപ്പഴം പെയ്യിക്കുന്നു, തണുപ്പയയ്ക്കുന്നു. അവിടുന്ന് കാറ്റുവിതയ്ക്കുന്നു, ജലമൊഴുക്കുന്നു. അങ്ങനെ അവിടുന്ന് ജാക്കോബിന്, ഇസ്രായേലിന്, തൻ്റെ ജനത്തിന് അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളിലൂടെ ദൈവം എപ്രകാരം തൻ്റെ ജനവുമായി ലോകത്ത് ഇടപെടുന്നുവെന്നാണ് 17-18-19 പദങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നത്. തൻ്റെ ജനത്തിനായി പണ്ട് മഞ്ഞ പൊഴിച്ചു നൽകിയ കർത്താവ് ഇതാ ആലിപ്പഴം പൊഴിക്കുന്നു. അവിടുന്ന് തണുപ്പും ചൂടും കാലാവസ്ഥയും അതിൻ്റെ വ്യതിയാനങ്ങളും സൃഷ്ടിക്കുന്നു. അവിടുന്ന് കാറ്റുവിതയ്ക്കുന്നു, അവിടുന്ന് പാറയിൽ നിന്നും ജനത്തിനായി ജലമൊഴുക്കുന്നു. ദൈവിക നന്മയുടെയും സമൃദ്ധിയുടെയും ധാരാളിത്തമാണ് വളരെ സ്പഷ്ടമായി ഈ പദങ്ങളിൽ നിന്നും നാം പഠിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. കൂടാതെ ജലവും കാറ്റുമെന്ന പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ ഗ്രീക്കിലും ഹീബ്രുവിലുമുള്ള മൂലരേഖകളിലേക്ക് അല്ലെങ്കിൽ മൂലരചനകളിലേക്ക് കടന്നാൽ ദൈവാരൂപി, ദൈവാത്മാവ് എന്നീ അർത്ഥങ്ങൾ ഉള്ളതായിട്ടാണ് നിരൂപകന്മാർ സ്ഥാപിക്കുന്നത്. ഈ രണ്ട് ആശയങ്ങളും, അതായത് ജലം കാറ്റ് എന്നിവയ്ക്ക് ദൈവാത്മാവ് എന്ന അർത്ഥമുണ്ട് എന്നുള്ള ആശയം കൂട്ടി വായിക്കുകയാണെങ്കിൽ 147-ാം സങ്കീർത്തന പദങ്ങൾ പ്രകൃതി വർണ്ണനയോ പ്രപഞ്ചത്തിലുള്ള ദൈവീക നന്മയുടെ ബാഹ്യമായ കൃപകളുടെ സ്തുതിപ്പോ അല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അനാദിമുതൽ ഭൂമിക്ക് മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിൻ്റെ സൃഷ്ടിപരവും ക്രിയാത്മകവും രക്ഷാകരവുമായ സാന്നിധ്യമാണ് പദങ്ങൾ 15-16 പിന്നെ 17-18-19 എന്നീ പദങ്ങളിൽ സങ്കീർത്തകൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, അത് നമ്മെ പ്രപഞ്ചോൽപ്പത്തിയുടെ ചിന്തകളിലേക്കും നയിക്കുന്നു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു,
ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. ജലത്തിനുമീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു.
ഇങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തിയുടെ രചയിതാവ് വിവരിക്കുന്നത്. തീർച്ചയായും വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പദങ്ങൾ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ പദങ്ങൾ 147-ാം സങ്കീർത്തനത്തിൻ്റെ വരികളിലേക്ക് തിരിച്ച് നമ്മെ കൊണ്ടെത്തിക്കുന്നു. തീർന്നില്ല, അത് പുതിയ നിയമത്തിലേക്കും ക്രിസ്തുവിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനം നമുക്കത് വ്യക്തമാക്കി തരുന്നു. ക്രിസ്തു പെസഹാ തിരുനാളിന്റെ അവസാനത്തിൽ ജെറൂസലേം ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതാണ് രംഗം. അപ്പോഴാണ് അവിടുന്ന് ജീവജലത്തിന്റെ അരുവിയെക്കുറിച്ച് സംസാരിച്ചത്. അത് സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു.
ആർക്കെങ്കിലും ദാഹമുണ്ടെങ്കിൽ അവരെന്റെ പക്കൽ വന്ന് പാനം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിൻ്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടും.
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു. വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞു വരുന്നു.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥരേ എന്നും പുകഴ്ത്തുക.
അവിടുന്നു യാക്കോബിനു തന്റെ കൽപ്പനകൾ നൽകുന്നു. ഇസ്രായേലിനും തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കായി അവിടുന്ന പ്രകാരം കൽപ്പനകൾ നൽകുന്നില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്കിന്നുമെന്നും അജ്ഞാതമാണ്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥരേ എന്നും പുകഴ്ത്തുക.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147-ന്റെ പദങ്ങളുടെ വ്യാഖ്യാന പഠനമാണ് ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. അടുത്തയാഴ്ചയിലും ഈ ഗീതത്തിൻ്റെ ബാക്കി പദങ്ങളുടെ വ്യാഖ്യാനം കേൾക്കാം.